Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സ്വർഗാരോഹണ മഹോത്സവത്തിൻ്റെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 16 മുതൽ 20 വരെ വാക്യങ്ങൾ. കേരളത്തിൽ വരാപ്പുഴ അതിരൂപതയുടെ വൈദിക ശ്രേഷ്ഠനായിരുന്നു മോൺസിഞ്ഞോർ ഇമ്മാനുവൽ ലോപ്പസ്. മോൺസിഞ്ഞോറിൻ്റെ നാമകരണ നടപടിക്രമങ്ങൾ അതിരൂപത ആരംഭിച്ചുവെന്നത് സന്തോഷകരമായൊരു വാർത്തയാണ്. സെമിനാരിയിൽ ചേർന്ന കാലത്ത് അദ്ദേഹം ക്ലാസ് എടുക്കുമായിരുന്നു. ക്ലാസ്സിൽ മോൺസിഞ്ഞോർ ആവർത്തിച്ച് പറഞ്ഞിരുന്ന സംഭവങ്ങളിലൊന്ന് ഫ്രാൻസിലെ ലൂയി രാജാവിനെക്കുറിച്ചായിരുന്നു. ഒരു രാജാവിൻ്റെ ഭരണപാടവവും ആത്മീയ നന്മകളും വ്യക്തിത്വത്തിൽ സമന്വയിപ്പിച്ച വീരപുരുഷനായിരുന്നു ഫ്രാൻസ് ഭരിച്ച ലൂയി 9 രാജാവ്. 11 വയസ്സിലാണ് അദ്ദേഹം രാജ്യഭാരമേറ്റെടുത്തത്. 40 രാജ്യം ഭരിച്ചു. ഫ്രാൻസിലെ റെയിംസ് എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. എന്നാൽ രാജചിഹ്നത്തിന് താഴെ പോയ്സിയിലെ ലൂയി, ലൂയി ഓഫ് പോയ്സി, ദ കിങ് ഓഫ് പോയ്സി എന്നെഴുതിയ രാജാവിനോട് പലരും കാരണമന്വേഷിച്ചു. മറുപടി അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ജീവിതത്തിൽ ഏറ്റവും വലിയ ബഹുമാനം എനിക്ക് ലഭിച്ചത് പോയ്സിയിൽ വച്ചാണ്. കാരണം ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് അവിടെയാണ്. ദൈവരാജ്യത്തിൻ്റെ അംഗത്വം അവിടെ വെച്ചാണ് എനിക്ക് ലഭിച്ചത്. അതിനാൽ റെയിംസിലെ രാജ്യത്വത്തേക്കാൾ പോയ്സിയിലെ ദൈവരാജ്യത്തിൻ്റെ പൗരത്വമാണ് പിന്നീട് വിശുദ്ധനായിത്തീർന്ന ലൂയി 9 രാജാവ് വിലമതിച്ചതെന്ന് മോൺസിഞ്ഞോർ ഇമ്മാനുവൽ ലോപ്പസ് പറയുമായിരുന്നു. സ്വർഗത്തിൻ്റെ പൗരൻ ക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യരായ നമുക്കെല്ലാവർക്കും സ്വർഗരാജ്യത്തിൻ്റെ പൗരത്വം നൽകിയ ശേഷം തിരിച്ച് അവിടുന്ന് സ്വർഗം പൂകിയ സംഭവമാണല്ലോ നാം ഇന്ന് ആചരിക്കുന്ന സ്വർഗാരോഹണ മഹോത്സവം. ക്രിസ്തുവിൻ്റെ കാലത്ത് യഹൂദരുടെ സുപ്രീം കോടതിയായിരുന്നു സൻഹെദ്രിൻ. അതിൻ്റെ തലവനായ പ്രധാന പുരോഹിതൻ കയ്യപ്പാസ് അവിടുത്തോട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിട്ട് ചോദിക്കുന്നു: താങ്കൾ ദൈവപുത്രനായ ക്രിസ്തുവാണോ? ക്രിസ്തു പറഞ്ഞു: അത് അങ്ങ് പറഞ്ഞല്ലോ. ഇപ്പോൾ മുതൽ ദൈവപുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകും. അങ്ങനെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ ഉപവിഷ്ടനായതിൻ്റെ വിവരണമാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും അവിടത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന ക്രിസ്തുവിജ്ഞാനീയ പ്രസ്താവം. മരുഭൂമിയിൽ ക്രിസ്തു നേരിട്ടത് 3 പരീക്ഷണങ്ങളാണ്. അവയിൽ 3 വളരെ ഉയർന്ന മലയിലേക്ക് പിശാച് അവിടുത്തെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ലോകത്തിലെ സകല രാജ്യങ്ങളും മഹത്വവും കാണിച്ചുകൊണ്ട് ചോദിച്ചു: ഇവയെല്ലാം താങ്കൾക്ക് തന്നാലോ? സാത്താനെ, ദൂരെ പോകൂ എന്നാണ് അവിടുന്ന് പ്രത്യുത്തരിച്ചത്. അങ്ങനെ അന്ന് രാജ്യവും രാജത്വവും നിഷേധിച്ച ക്രിസ്തു ഇതായിപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല രാജ്യങ്ങളും ഗലീലിയയിലെ മലമുകളിൽ നിന്നുകൊണ്ട് അവകാശപ്പെടുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? അതായത്, തിന്മയുമായി പൊരുത്തമുണ്ടാക്കുകയാണെങ്കിൽ രാജ്യം തരാം എന്നാണ് പ്രലോഭനം. ഇതാ, ക്രിസ്തു അത് നിഷേധിച്ചു. എന്നാൽ കാൽവരിയിലോ ഇതാ യഹൂദരുടെ രാജാവ് കുരിശിൽ തൂങ്ങി മരിക്കുന്നു. തിന്മയുടെ ശക്തികളുമായി ഒത്തുതീർപ്പിന് തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെ കുരിശുമരണത്തിലൂടെ നേടിയ ആത്മീയ രാജ്യത്വം യേശു സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു. സാത്താൻ മുന്നോട്ട് വെച്ച അധികാരത്തിൻ്റെ സാമ്രാജ്യം അവിടുന്ന് നിരാകരിക്കുന്നു. കുരിശിൽ നേടിയ വിജയത്തിലൂടെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് അവിടുന്ന് ഉപവിഷ്ടനായിരിക്കുന്നു. നാം കാണുന്ന ഈ രാജ്യങ്ങൾ, അല്ലെങ്കിൽ നാം കണ്ട ഈ രാജ്യങ്ങൾ തമ്മിലേറെ വ്യത്യാസങ്ങളുണ്ട്. തിന്മയുടെ ശക്തികൾ മുന്നോട്ട് വയ്ക്കുന്ന രാജ്യം അധികാരത്തിൻ്റെയും സമ്പന്നതയുടെയും ധാർഷ്ട്യം പ്രകടമാക്കുന്നു. അവർ അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. കുരിശിലൂടെ നേടിയ രാജ്യം തോറ്റുപോയവൻ്റേതാണെന്ന് നമുക്ക് തോന്നിയേക്കാം, നാം ചിന്തിച്ചേക്കാം. എന്നാൽ സകലരെയും സ്നേഹിച്ചവൻ്റെ വിജയമാണിത്. മനുഷ്യന് ദിവ്യത്വം പ്രാപ്തമാക്കിക്കൊടുക്കുന്ന സ്നേഹമാണ് മനുഷ്യരാശിക്ക് കുരിശിലൂടെ ക്രിസ്തു നേടിയത്, അവിടുന്ന് സാധ്യതമാക്കിയത്. സ്നേഹിക്കുവോർക്കായി സ്വയം ജീവനേകുന്ന സ്നേഹത്തിലും ഇതേ സ്നേഹമുണ്ടോ? സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മളും ജീവൻ പരിത്യജിച്ച് പിതാവിൻ്റെ വലതുഭാഗം പ്രാപിക്കാൻ തയ്യാറാകണം. തിന്മയുമായി ഒത്തുതീർപ്പില്ലാത്ത ജീവിതമാണത്. സ്നേഹം ജീവിക്കുന്നു, കാരുണ്യം വർഷിക്കപ്പെടുന്നു, ദൈവിക കാരുണ്യമെന്നും നിലനിൽക്കുന്നു എന്നതാണ് ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ സന്ദേശം. കല്ലറയിങ്കിലെത്തിയപ്പോൾ അത് ശൂന്യമായിരിക്കുന്നെന്ന് കണ്ട ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീകൾ ഉദ്ധിതനെ അവിടെ വെച്ചാണ്, ഉദ്ധിതൻ്റെ സ്നേഹം അവിടെ വെച്ചാണ് തിരിച്ചറിഞ്ഞത്. അത് മറ്റു ശിഷ്യരുമായവർ പങ്കുവച്ചു. അങ്ങനെ തിന്മയെയും മരണത്തെയും വെല്ലുന്നതാണ്, തിന്മയേക്കാൾ ശക്തമാണ് ദൈവസ്നേഹം എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതിനർത്ഥം ദൈവസ്നേഹത്തിന് നമ്മുടെ ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യാമെന്നും പാപത്താൽ വിജനമായ നമ്മുടെ ഹൃദയങ്ങളിൽ സുകൃതിപ്പൂക്കൾ ദൈവസ്നേഹത്തിന് വിരിയിക്കാം എന്നുമാണ്. അതെ, ദൈവസ്നേഹം അപാരമാണ്. താഴ്മയിലും മരണത്തിൻ്റെ ത്യാഗത്തിലും ദൈവത്തിൽ നിന്ന് മനുഷ്യനെ വേർപെടുത്തുന്ന തിന്മയുടെ അതിരുകളിലേക്കുമാണ് മനുഷ്യപുത്രൻ സ്നേഹവുമായി, ദൈവസ്നേഹവുമായി കടന്നു വന്നത്. ആ ദൈവിക സ്നേഹം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മൃതഗാത്രത്തെ രൂപാന്തരപ്പെടുത്തി ഉയർപ്പിച്ച് നിത്യതയിലേക്ക് അവിടുത്തെ ആനയിച്ചത്. അങ്ങനെ അവിടുന്ന് സ്വർഗാരോഹിതനായി. ഉദ്ധാനാനന്തരം ക്രിസ്തു ഭൂമിയിൽ തങ്ങിയില്ല, ഭൂമിയിലേക്ക് മടങ്ങിയില്ല, മറിച്ച് ദൈവമഹത്വം പുൽകുകയായിരുന്നു. അവിടുന്ന് നമുക്കായി പ്രത്യാശയുടെ ഭാവി തുറക്കുകയായിരുന്നു. മാനുഷിക ഭാവത്തിലാണ്, മനുഷ്യഭാവത്തിലാണ് ക്രിസ്തു സ്വർഗീയ മഹത്വം പൂകിയത്. സ്വർഗാരോഹണത്തിൻ്റെ പൊരുളിതാണ്, അതൊരു പുറപ്പാടാണ്. തിന്മയുടെയും പാപത്തിൻ്റെയും അടിമത്വത്തിൽ നിന്നും സ്നേഹത്തിലേക്കും നന്മയിലേക്കുമുള്ള കടന്നുപോക്കും പുറപ്പാടുമാണത്. കാരണം ദൈവം ജീവനാണ്, അവിടുന്ന് നിത്യജീവനാണ്. ആ ദൈവീക ജീവൻ മനുഷ്യരിൽ അധിവസിക്കുന്നുണ്ട്. അതിനാൽ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം നമ്മെ ദൈവീക ജീവനിൽ പങ്കുകാരാക്കുന്നു, നമ്മെ ദൈവീക ജീവനിലേക്ക് ഇന്നും ക്ഷണിക്കുന്നു. അങ്ങനെ തിന്മയുടെ അടിമത്വത്തിൽ നിന്നും നന്മയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഈ ഉദ്ധാനപ്രഭയും കടന്നുപോക്കും എല്ലാ യുഗങ്ങളിലും എക്കാലത്തും അനുദിന ജീവിതത്തിൽ ജീവിതമേഖലകളിൽ യാഥാർത്ഥ്യമാക്കേണ്ടതല്ലേ? എത്രയോ മരുഭൂമികളാണ് മനുഷ്യർക്ക്, നിങ്ങൾക്കും എനിക്കും ഇനിയും മറികടക്കാനുള്ളത്. സർവോപരി ഹൃദയാന്തരാളത്തിൽ ദൈവസ്നേഹമില്ലായ്മയുടെയും സഹോദരസ്നേഹമില്ലായ്മയുടെയും വരൾച്ച വ്യാപിക്കുമ്പോൾ, പടർന്നു പിടിക്കുമ്പോൾ, ദൈവം ഭരമേൽപ്പിച്ച സഹോദരങ്ങളുടെയും സൃഷ്ടിയുടെയും അവിടുന്ന് ലോകത്ത് വർഷിക്കുന്ന നന്മകളുടെയും സംരക്ഷകൻ നാമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നല്ലോ. മരുഭൂമിയിൽ മരിപ്പച്ച വിരിയിക്കാനും ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ നൽകാനും ദൈവിക കാരുണ്യത്തിന് കഴിയുമെന്നല്ലേ പ്രവാചക ശബ്ദം? നമ്മുടെ അറിവിനെയെല്ലാം അതിശയിപ്പിക്കുന്ന കൃപയാണ് വിജ്ഞാനം, ജ്ഞാനം. എന്നാൽ പണ്ഡിതന്മാരെല്ലാം ജ്ഞാനികളാണെന്ന് വിശേഷിപ്പിക്കാനാകുമോ? ഒരു ജന്മനക്ഷത്രത്തിൻ്റെ പ്രഭയിൽ അകക്കണ്ണു തുറന്നവർ പാൽമണമുള്ള ഇത്തിരി പോന്നൊരു കുഞ്ഞിൽ വരുംകാലങ്ങളിൽ ഭൂമിയെ കീഴ്പ്പെടുത്തേണ്ട ഒരു വലിയ മനുഷ്യനെ തിരിച്ചറിഞ്ഞില്ലേ? അവൻ്റെ പാദങ്ങളിൽ രാജത്വത്തിൻ്റെ പ്രതീകമായി, അടയാളമായി അവർ പൊന്നും മീറയും സമർപ്പിച്ചു. കിഴക്കിൻ്റെ മൂന്ന് രാജാക്കൾ, പൂജരാജാക്കൾ. ഇനി രണ്ടാമത്തെ കൂട്ടർ കുഞ്ഞുങ്ങളുടെ നൈർമല്യവും സരളതയുമുള്ള മനുഷ്യരാണ്. കഴുതപ്പുറത്ത് വന്നൊരു മനുഷ്യനിൽ പ്രവാചക വചനങ്ങളുടെ പൂർണിമ കണ്ട ജെറൂസലം ജനതയാണിത്. വൃക്ഷങ്ങളിൽ നിന്ന് അവർ ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി അവിടുത്തെ മുൻപിലും പിൻപിലും നടന്ന് ആർത്തു വിളിച്ച് പറഞ്ഞില്ലേ, ഹോസാന, ദാവീദിൻ്റെ പുത്രന്, ഹോസാന, ഹോസാന എന്ന്? അതെ, തീർച്ചയായും നിർമ്മല ഹൃദയങ്ങളുടെ രാജാവാണ് അവിടുന്ന് ക്രിസ്തു. ഇനിയും തീർന്നില്ല ഇതാ കുരിശിലെ അവസാന നിമിഷത്തിൽ രാജാവിനെ തിരിച്ചറിഞ്ഞൊരു ഭാഗ്യമുള്ള മനുഷ്യൻ. അകൃത്യങ്ങളുടെ പേരിൽ ക്രിസ്തുവിനോടൊപ്പം കുരിശിലേറ്റപ്പെട്ടവൻ ഗാഢമായ മാനസാന്തരാനുഭവത്തിലേക്ക് ഉയർന്ന മനുഷ്യനാണയാൾ. യേശുവേ, അങ്ങേ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണേ എന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചില്ലേ? ചുരുക്കത്തിൽ, ക്രിസ്തു കാണിച്ച, ക്രിസ്തു നമ്മെ നയിക്കുന്ന ദൈവരാജ്യത്തെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഈ മൂന്നനുഭവങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പിൻബലം ആവശ്യമാണ്. ജ്ഞാനത്തിൻ്റെയോ ഹൃദയ നൈർമല്യത്തിൻ്റെയോ ഗാഠമായ മാനസാന്തരാനുഭവത്തിൻ്റെയോ പിൻബലം നമുക്ക് ആവശ്യമാണ്. ആകയാൽ പുനരുദ്ധാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും കൃപാസ്പർശം നമുക്കേവർക്കും സ്വീകരിക്കാം. ദൈവീക കാരുണ്യത്താൽ നമുക്ക് നവീകൃതരാകാം. നമുക്ക് ഉദ്ധിതൻ്റെ സ്നേഹത്തിൽ വളരാം. അവിടുത്തെ സ്നേഹശക്തി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും നമ്മുടെ ഭൂമിയെ നനച്ച് സൃഷ്ടിയെ സംരക്ഷിക്കാൻ പോരുന്ന വിധത്തിൽ സമാധാനവും നീതിയും ഈ ഭൂമുഖത്ത് സമൃദ്ധമാകട്ടെ. സമാധാനവും നീതിയും ഈ ഭൂമുഖത്ത് പൂവണിയട്ടെ. വിദ്വേഷത്തെ സ്നേഹമായും പകയെ ക്ഷമയായും യുദ്ധത്തെ സമാധാനമായും മാറ്റണമേ എന്ന് മരണത്തെ ജീവനാക്കി മാറ്റിയ ഉദ്ധിതനായ സ്വർഗത്തിലേക്ക് ആരോഹിതനായ ക്രിസ്തുവിനോട് നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം.
മുക്തി എങ്ങെങ്ങും കാണാതെ മനം കേണു, രോദനം കേട്ട് എന്റെ കൂടെ നീ വന്നു, ഗാനമായി സുവിശേഷമായി കനിവോടെ നീ വന്നു, ജീവനെ നവജീവനെ കൃപയാലെ നീ തന്നു.
ഗാനമാലപിച്ചത് കെ എസ് ചിത്രയും സംഘവുമാണ്. രചന ഫാദർ മൈക്കിൾ പനച്ചിക്കൽ വി സി. സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സ്വർഗാരോഹണ മഹോത്സവത്തിന്റെ സുവിശേഷ ചിന്തകളാണ്.